2022 June 16 വ്യാഴാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. മികവോടെ മുന്നോട്ട് പൊതുവിദ്യാഭ്യാസ മേഖല. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി എഴുതുന്നു. SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഉപരിപഠനത്തിന് യോഗ്യത നേടാൻ ആകാത്തവർ ഇനിയും ശ്രമിക്കണം. പരിശ്രമശാലികൾക്ക് വിജയം നേടാനാകും. ജീവിത വിജയമാണ് വലുത്. പരീക്ഷയും മൂല്യനിർണയവും കൃത്യസമയത്ത് നടത്താൻ പിന്തുണ നൽകിയ ഏവർക്കും അഭിനന്ദനങ്ങൾ. കോവിഡ് മഹാമാരി മൂലം സ്കൂളുകളിൽ പൂർണ്ണതോതിൽ നേരിട്ടുള്ള അധ്യയനം നടത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ 2021 June 1 മുതൽ തന്നെ ഓൺലൈൻ ഡിജിറ്റൽ ക്ലാസുകളും 2021 November 1 മുതൽ സ്കൂളുകളിൽ നേരിട്ടുള്ള അധ്യയനവും ആരംഭിച്ചിരുന്നു. എങ്കിലും പൂർണ്ണതോതിൽ നേരിട്ടുള്ള അധ്യയനം നടത്താൻ സാധിച്ചില്ലെന്ന വസ്തുത പരിഗണിച്ച് പാഠഭാഗങ്ങളുടെ ആപേക്ഷിക പ്രാധാന്യത്തിൽ ഊന്നൽ നൽകി പുനഃക്രമീകരിച്ച ഫോക്കസ് ഏരിയ രീതി അവലംബിച്ച് ഫോക്കസ് ഏരിയയിൽ നിന്നും 70% ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുനിന്നും 30% ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി SSLC ചോദ്യപേപ്പറിന്റെ ഘടനയിൽ മാറ്റം വരുത്തി. 2021 ഒഴിവാക്കിയ IT പ്രാക്ടിക്കൽ പരീക്ഷ ഈ വർഷം പുനഃസ്ഥാപിക്കാനുമായി. നമ്മുടെ വിദ്യാലയങ്ങൾ വലിയ ജനപങ്കാളിത്തത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. സ്കൂളിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച നയരൂപവൽക്കരണ പ്രക്രിയയിൽ പൊതുജനങ്ങളുടെ ഇടപെടലിന് വലിയ സാധ്യതകളാണ് ഉള്ളത്. പൊതുജന സമിതിയോടെയുള്ള സ്കൂളുകളുടെ പ്രവർത്തനം കാര്യക്ഷമവും ക്രിയാത്മകവും ആണെന്നതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് മതിയായ സുരക്ഷയും അക്കാഡമിക മുന്നേറ്റവും ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിന്റെ പ്രഥമ ലക്ഷ്യം. സിലബസ് അധിഷ്ഠിത പാഠപുസ്തക പഠനത്തോടൊപ്പം കുട്ടികളുടെ നൈസർഗികവും വാസനാപരവും കായികവുമായ വികാസങ്ങളെയും പഠനമെന്ന സങ്കല്പത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. വിവിധ ഘട്ടങ്ങളിലെ മാനസികവും ശാരീരികവുമായ വളർച്ചാ വ്യതിയാനങ്ങളും അവഗണിക്കാനാവില്ല. കുട്ടിയുടെ സമ്പൂർണ്ണ പഠന കേന്ദ്രമാണ് സ്കൂൾ. കുട്ടിയുടെ സാമൂഹികവും വൈയക്തികവുമായ എല്ലാ ഘടകങ്ങളും തിരിച്ചറിയപ്പെടുകയും വിലയിരുത്തപ്പെടുകയും അപാകതകളുണ്ടെങ്കിൽ പരിഹരിക്കപ്പെടുകയും വേണം. ഇത്തരം ഇടപെടൽ വിദ്യാഭ്യാസ വകുപ്പ് തലത്തിൽ നിന്നും മാത്രം നിർവഹിക്കപ്പെടുക സാധ്യമല്ല. അതിനാൽ സ്കൂൾ പ്രവർത്തനങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ച ജനപങ്കാളിത്തം എന്നതുപോലെ വിവിധ സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സഹകരണം ആവശ്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സാമൂഹിക നീതി വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് തുടങ്ങിയ സ്കൂളുകളുമായി ബന്ധപ്പെടാവുന്നവയുടെ എല്ലാം സഹകരണം ഉറപ്പാക്കിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാലയങ്ങളിലെ ഭൌതികാന്തരീക്ഷം സുരക്ഷിതവും കമനീയവുമാക്കിയിട്ടുണ്ട്. വീട്ടിൽ ലഭിക്കുന്ന സുരക്ഷയും കരുതലും സ്നേഹവും സ്കൂളുകളിൽ നിന്നും അവർക്ക് ലഭിക്കണം. ഇക്കാര്യത്തിൽ അധ്യാപകരുടെ പങ്ക് വളരെ വലുതാണ്. നമ്മുടെ വിദ്യാലയങ്ങൾക്ക് ഏകീകൃത പ്രവർത്തന രീതി കൈവരിക്കാനും സ്കൂൾ പ്രവർത്തനങ്ങളുടെ സുഗമമായ ഏകോപനത്തിനും വേണ്ടി ഈ വർഷം മുതൽ സ്കൂൾ മാനുവൽ പുറത്തിറക്കുകയാണ്. പാഠ്യപദ്ധതിയുടെ സമയബന്ധിത നിർവഹണത്തിനായി ഈ വർഷം മുതൽ അക്കാഡമിക മാസ്റ്റർ പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ട്. LP തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള സിലബസ് കൃത്യമായി വിശകലനം ചെയ്ത് രൂപപ്പെടുത്തിയിട്ടുള്ള അക്കാഡമിക മാസ്റ്റർ പ്ലാൻ ജൂൺ മുതൽ തന്നെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കും. ഓരോ സ്കൂളിലെയും പ്രാദേശിക സവിശേഷതകൾ കൂടെ കണക്കിലെടുത്താണ് അക്കാഡമിക മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കേണ്ടത്. പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ. പഠനം എന്നത് സിലബസ് അധിഷ്ഠിതമായ പരീക്ഷാ വിജയം മാത്രമല്ല. വിദ്യാർത്ഥികളുടെ കലാകായിക മികവുകൾ അംഗീകരിക്കപ്പെടുകയും അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും വേണം. പഠനത്തോടൊപ്പം തന്നെ കുട്ടികളുടെ സർഗാത്മക വളർച്ചയ്ക്കായി നിരവധി പദ്ധതികൾ വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അവയെല്ലാം ഈ വർഷം പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കലോത്സവവും ശാസ്ത്രോത്സവവും കായികമേളയും വിദ്യാരംഗം സർഗോത്സവവുമെല്ലാം സമയബന്ധിതമായി തന്നെ സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം പഠനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയസ്പർശിയായ സെമിനാറുകളും ശില്പശാലകളും നടക്കണം. കുട്ടികൾക്കും അധ്യാപകർക്കും ഇവയിൽ സജീവമായി പങ്കെടുക്കാനും കഴിയണം. സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷയും വാഹനങ്ങളുടെ കൃത്യതയും കുട്ടികളുടെ സുരക്ഷിതത്വവും അവർക്ക് ലഭ്യമാകേണ്ട മികച്ച പഠനാന്തരീക്ഷവും കണക്കിലെടുത്ത് സ്കൂൾ കെട്ടിടങ്ങളുടെയും സ്കൂൾ വാഹനങ്ങളുടെയും കാര്യത്തിൽ സർക്കാർ കൃത്യമായ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് പാലിക്കാൻ എല്ലാ സ്കൂൾ അധികൃതരും ബാധ്യസ്ഥരാണ്. ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷമാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. കെട്ടിടങ്ങളുടെ മേൽക്കൂര സംബന്ധിച്ച് പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകൾ പാലിക്കണം. സ്കൂളും പരിസരവും വൃത്തിയായി പരിപാലിക്കേണ്ടതും പ്രധാനമാണ്. സ്കൂൾ ശുചിയായാൽ മാത്രമേ പഠനാന്തരീക്ഷം അനുകൂലമാവൂ. സ്കൂൾ വാഹനങ്ങളുടെ പ്രവർത്തനം സംബന്ധിച്ച മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പാക്കണം. നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതകളില്ലാത്ത ഡ്രൈവർമാർ സ്കൂൾ വാഹനം ഓടിക്കുക, അമിത വേഗത്തിലും അശ്രദ്ധയിലും അലക്ഷ്യമായും വാഹനമോടിക്കുക, മദ്യപിച്ച് വാഹനമോടിക്കുക, വാഹനത്തിൽ ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികളെ കയറ്റുക, വാഹനത്തിൽ ഡോർ അറ്റൻഡർമാർ ഇല്ലാതിരിക്കുക തുടങ്ങിയ സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. നിർദ്ദിഷ്ട യോഗ്യതകളും കാര്യക്ഷമതയുമുള്ള മികച്ച അധ്യാപക സമൂഹമാണ് നമുക്കുള്ളത്. മാറിവരുന്ന പഠന സാഹചര്യങ്ങളെ ഉൾക്കൊള്ളാനും കാലികമായി സ്വയം നവീകരിക്കാനും അവർക്ക് കഴിയും. കഴിയുന്നുണ്ട്. എങ്കിലും വകുപ്പ് തലത്തിൽ നടത്തപ്പെടുന്ന അധ്യാപക പരിശീലനം അനിവാര്യമാണ്. ഈ വർഷം അധ്യാപക സംഗമം എന്ന നിലയിലാണ് അധ്യാപക പരിശീലനങ്ങൾ സംഘടിപ്പിച്ചത്. രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികളെ പ്രത്യേകമായി പരിഗണിക്കാനുള്ള ഉത്തരവാദിത്വം അധ്യാപകർക്കുണ്ട്. സ്ക്രീൻ അഡിക്ഷന് വിധേയരായ കുട്ടികളെ പ്രത്യേകം നിരീക്ഷിക്കണം. ഇത്തവണത്തെ അധ്യാപക പരിശീലനത്തിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയിരുന്നു. വരുന്ന അക്കാഡമിക വർഷം മികവുറ്റതാക്കി മാറ്റാൻ സർക്കാർ പരിശ്രമിക്കുകയാണ്. അതിന് ഇച്ഛാശക്തി മാത്രം പോരാ, വിദ്യാഭ്യാസ പ്രവർത്തകരിലും പൊതുജനങ്ങളിലും നിന്നുള്ള എല്ലാവിധ പിന്തുണയും ആവശ്യമാണ്.